ദൈവ ഫാദർ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ദൈവത്തിനകത്ത് മാത്രമേ ദിവസം സന്തോഷം കാണുന്നതിൽ. ഇന്ന് നോമ്പിലെ ഫസ്റ്റ് സൺഡേ ആണ്. ഇന്നത്തെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേദഭാഗം സെയിന്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 1-12 ആണ് ഇന്നത്തെ എവൻഗേലിയൻ ഭാഗം. ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ നിങ്ങളുടെ മുൻപാകെ വയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ നോമ്പിനെയാണ് നമ്മൾ ലെൻറ്റ് എന്നുള്ള വാക്കുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ലെൻറ്റ് ഈസ് എ പീരീഡ് ഓഫ് പെനിറ്റൻഷ്യൽ പ്രിപ്പറേഷൻ. ഓരോ വ്യക്തിയെയും അനുതാപത്തിലൂടെ അനുതാപത്തിൽ തയ്യാറാക്കപ്പെടുന്ന ഒരു പ്രിപ്പയറിംഗ് ടൈമാണ്. ഈസ്റ്ററിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമാണ് നോമ്പ് എന്ന് പറയുന്നത്. The tradition likely grew from the early church practice of baptismal candidates undergoing a 40-day period of fasting in preparation for their baptism at the Easter. സഭയുടെ ആദ്യ സമയത്ത് സഭയിലേക്ക് ആളുകൾ മാമോദിസായിക്ക് വരുന്ന ആളുകളെ 40 ദിവസം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഭക്തിയിലും ഇരുന്നതിന് ശേഷം ഈസ്റ്റർ ഡേയിലാണ് അവരുടെ ബാപ്റ്റിസം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം സോ ഇറ്റ് വാസ് എ ടൈം ഓഫ് ലേണിംഗ്. എല്ലാവരും വേദപുസ്തകത്തിൽ നിന്നും സഭയുടെ വിശ്വാസത്തിൽ നിന്നൊക്കെയും പഠിക്കുന്ന പഠനത്തിൻ്റെ ഒരു സമയമാണ് ഇത്. ഈ പ്രാക്ടീസ് പീപ്പിൾ സ്റ്റാർട്ടഡ് സൂൺ ആഫ്റ്റർ ജീസസ് പെന്തക്കോസ്ത് പെരുന്നാളൊക്കെ കഴിഞ്ഞ തൊട്ടേ തുടങ്ങിയതാണ്. പക്ഷേ സഭ ഇതിനെ ഒഫീഷ്യലായിട്ട് 50 ദിവസത്തെ നോമ്പ് എന്നുള്ള രീതിയിൽ 40 ദിവസത്തെ നോമ്പ് എന്നുള്ള രീതിയിൽ അതിനെ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുന്നത് When you look in the decisions of the Council of Nicaea, Nicaea Synodosile, AD 325, edutha decisions nagathu ee 40 divasathe upavasathe kurithu krithyamayittu parayunnathu. Great Lent is the time when people are more conscious of their spiritual character. Namukku oru vyaktiparamaayittu life namukku oru character undu, adu pole thanne namukku oru spiritual character undu. Nammude secular life ulla character pole thanne നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമുക്കൊരു ക്യാരക്ടറുണ്ട്. ഹൗ മച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തുമാത്രം ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്, എന്തുമാത്രം ആത്മീകത നമ്മുടെ ജീവിതത്തെ അനുദിന ജീവിതത്തെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇത് മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ സ്പിരിച്വൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഈ 40 ദിവസത്തെ നോമ്പും ഈ ഉപവാസവും എല്ലാം വെച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിനുള്ള ഇടയ്ക്കുള്ള ഈ ഞായറാഴ്ചകളിൽ വെച്ചിരിക്കുന്ന വായനകൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങൾ പറഞ്ഞാൽ ഏറ്റവും എല്ലാവരും കൊച്ചു കുഞ്ഞു പോലും ഓർക്കുന്ന ഒരു മഹാമിറക്കളാണ് ഈ ഗാനാവിലെ കല്യാണ വിരുന്നിൽ കർത്താവ് പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി തീർക്കുന്ന അനുഭവം. ഇത് ഒരു ഒരു എല്ലാ ലോകത്ത് ആരോട് ചോദിച്ചാലും യേശു ക്രിസ്തു ചെയ്തൊരു മിറക്കൾ പറയാമെന്ന് പറഞ്ഞാൽ People think about this miracle. ഒരു വളരെ ഒരു പ്രത്യേക ഒരു ആയിട്ടുള്ളൊരു സാഹചര്യമാണ്. അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് കാനായിൽ. ആ കല്യാണ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ കർത്താവും ശിഷ്യന്മാരും മാതാവും ഉണ്ട്. ആ ഭവനത്തിൽ കല്യാണത്തിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങൾ, അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും തകൃതിയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. അതിനിടയ്ക്ക് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നു, അവർ കരുതി വെച്ച വീഞ്ഞിനെ മുഴുവൻ തീർന്നുപോയി, അവർക്ക് വീഞ്ഞില്ല എന്ന് മനസ്സിലാക്കുന്നു. കർത്താവ് അവിടെ ഒരു ഇതുവരെ ഒരു അത്ഭുതവും പ്രവർത്തിക്കാതെ ആദ്യമായിട്ട് അമ്മയുടെ കൂട്ടത്തിൽ കല്യാണത്തിന് വന്ന ഒരു മോനായിട്ടാണ് കർത്താവ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ കന്യാമറിയം അമ്മയുടെ തക്ക സമയത്തുള്ള ഇടപെടൽ കൊണ്ട് ആ വിരുന്നിൻ്റെ ആ ഭവനത്തിലെ അവരുടെ പോരായ്മ കന്യാമർത്തവരെ അമ്മ ഇത് മനസ്സിലാക്കിയിട്ട് തൻ്റെ പുത്രനോട് പറയുകയാണ്, ഈ പ്രിയ ഈ വിരുന്നിന് വേണ്ടി ഇവർക്ക് വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അമ്മ ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രംഗമാണ്. ഈ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവിടെ എത്ര കൽപാത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും അതിനകത്ത് എത്ര വെള്ളം കോരി നിറച്ചുള്ളതും ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് അതിനെക്കുറിച്ച് പ്രതിപാദിക്കാൻ തക്ക നമുക്ക് സാധിക്കും. പക്ഷെ ഇവിടെ ശരിക്കും എന്താ നടക്കുന്നത്? ഇവിടെ നമ്മുടെ ഈ കല്യാണം വിരുന്ന് എന്ന് പറയുന്നത് കല്യാണത്തിലെ കർത്താവ് വെള്ളം വീഞ്ഞാക്കിയത് ഈ കല്യാണ വിരുന്ന് ഹൗ ദിസ് even is influencing me. എൻ്റെ സ്പിരിച്വൽ ക്യാരക്ടറുമായിട്ട് ഇന്നത്തെ ഈ നോമ്പിലെ 2024 നോമ്പിലെ ആദ്യത്തെ ഞായറാഴ്ചത്തെ ഈ വായന വാട്ട് ദിസ് ക്യാൻ ഡു വിത്ത് മീ, എൻ്റെ ലൈഫിൽ എന്ത് ഇതിന് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മളിതിനെ എടുക്കണം. ഇവിടെ എന്താണ് നടക്കുന്നത്? അവർ കരുതി വെച്ചിരുന്നു, കരുതി വെച്ച് വീഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോയിരിക്കുകയാണ്. വിരുന്നുവാഴി അവിടെ നിന്ന് മനുഷ്യരുടെ മുമ്പിൽ നിന്ന് വിഷമിക്കുകയാണ്. എന്താ ഈ വിഷമിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സ്കേഴ്സിറ്റിയാണ്. സ്കേഴ്സിറ്റി ഓഫ് വൈൻ, സ്കേഴ്സിറ്റി ഓഫ് വൈൻ കോസ് എംബാരസ്മെൻ്റ് ആൻഡ് ഷെയിം ഫോർ ദ കപ്പിൾ ആൻഡ് ദെയർ ഫാമിലീസ്. ദ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി, അതൊരു ഒരു മെൻറ്റാലിറ്റിയാണ്. സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റി ആൻഡ് അബൻഡൻസ് മെൻറ്റാലിറ്റി, സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റി ആൻഡ് അബൻഡൻസ് മെൻറ്റാലിറ്റി. ഇത് സ്റ്റീവൻ കോവിയുടെ 7 Habits of a Highly Successful Man എന്ന് പറയുന്നൊരു ബുക്കിനകത്ത് സ്റ്റീവൻ കോവി പറയുന്ന 2 aspects ആണ്. അത് ഒന്ന് സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റി ആൻഡ് അതർ വൺ ഈസ് അബൻഡൻസ് മെൻറ്റാലിറ്റി. ഈ സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിനകത്തുള്ള ഒരു സംഗതിയാണ്. ഇപ്പം നമുക്കൊരു പൈ ഉണ്ടെങ്കിൽ അത് എത്ര സ്ലൈസായിട്ട് നമുക്കതിനെ മുറിക്കാനായിട്ട് സാധിക്കും. ഓരോ സ്ലൈസും എടുത്തു കഴിയുമ്പോഴത്തേക്ക് തീർന്നു പോകും. ഇത് ശരിക്കും ഈ സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയാണ്, പ്രത്യേകമായിട്ട് അതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് എക്സ്പെഷ്യലി വെൻ യു ലുക്ക് ഇൻ ടു എ മലയാളി മൈൻഡ് എപ്പോഴും ഉള്ള ഒരു സംഗതിയാണ്. സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് വീഞ്ഞ് തീർന്നു പോയി, വീഞ്ഞ് തീർന്നു പോകും, പൈസ തീർന്നു പോയി, പൈസ തീർന്നു പോകും. ഇഫ് ഐ ടേക്ക് ദിസ് മണി ആൻഡ് ഗിവ് ഇറ്റ് ടു എ പുവർ പേഴ്സൺ, ഐ വിൽ ബി പുവർ ജസ്റ്റ് ലൈക്ക് ദ വൺ. ഞാനിതെടുത്ത് അവന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനും പാർക്കിലെ ബെഞ്ചിൽ ഇവനെ പോലെ തെണ്ടിക്കൊണ്ട് ഇരിക്കേണ്ടി വരും. ഇതാണ് ഈ സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മൈൻഡിനകത്ത് റൂട്ട് ചെയ്തിരിക്കുന്ന ഫിയറ്, നമ്മുടെ ലിമിറ്റേഷൻ. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ കോൺഫിഡൻസ് ഇല്ല, നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് കോൺഫിഡൻസ് ഇല്ല, നമുക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു 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 കോൺഫിഡൻഷ്യൽ ഇത് ഒരു ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് നമുക്കില്ല. അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഈ ദാരിദ്ര്യത്തിൽ നമ്മൾ ഇരുന്നുകൊണ്ട് ഇല്ല ഇല്ല അവർക്ക് വീഞ്ഞില്ല അവർക്ക് വീഞ്ഞില്ല അത് സെലിബ്രേറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെയൊക്കെ മനസ്സിലെ ഒരു ലൈഫാണ് ഈ സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. $10 ആർക്കെങ്കിലും കൊടുക്കാൻ പറയുമ്പോൾ ഉടനെ നമ്മൾ നമ്മുടെ ഈ വീറ കണക്കോടെ, അപ്പോൾ നമ്മുടെ വിചാരം പറഞ്ഞാൽ വി മേക്ക് അവേഴ്സ്, നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ പറയുകയാണ് ഐ എം പുവർ, ഇഫ് ഐ ഗീവ് ദിസ് മണി ടു സംബഡി ഇഫ് സംതിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ടു മീ. ഇതാണ് ഈ സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. ഈ വെഡിങ് ഇൻ കാനായിൽ ദ മെൻറ്റാലിറ്റി കുഡ് ബി സീൻ ഇൻ ദ ഇനിഷ്യൽ സിറ്റുവേഷൻ വേർ ദ ഹോസ് റാൻ ഔട്ട് ഓഫ് വൈൻ. ആ വിരുന്നുവാഴിയും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റിയുടെ വാട്ട് നെക്സ്റ്റ്, വാട്ട് വി ക്യാൻ ഡു, നമുക്കൊന്നും ചെയ്യാനൊക്കത്തുള്ള അതിലിങ്ങനെ അവർ അടിയുറച്ച് ഇരിക്കുകയാണ്. ഇവിടെയാണ് കന്യാമർത്ത ആറാമറി അമ്മയുടെ രംഗപ്രവേശം എന്ന് പറയുന്നത്. ഷീ ഈസ് ടേക്കിംഗ് കൺട്രോൾ ഓഫ് ദ സ്കേഴ്സിറ്റി മൈൻഡ്. അവരുടെ ആ അനിശ്ചിതത്വത്തെ മാതാവ് എംബ്രേസ് ചെയ്യുകയാണ്, എടുക്കുകയാണ്. ഷീ ഈസ് ബീങ് ദ ടോപ്പ് ഓഫ് യു നോ ദാറ്റ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷനെ ഏറ്റെടുത്തിട്ട് she is trying to find a way and asking her son to do a miracle. ഇവിടെയാണ് കന്യാമർത്ത അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഈ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന മനോഭാവത്താൽ മനസ്സ് മുഴുവൻ മുരടിച്ച് ഇനി ഒരിക്കലും ഇവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് പരിപൂർണമായിട്ട് തോറ്റ് ജീവിതത്തോട് തന്നെ വൈമുഖ്യം കാണിച്ച് ജീവിക്കുന്ന അനേക ജീവിതങ്ങളിൽ ഈ നോമ്പിൻ്റെ ഈ സമയത്ത് ഈ കന്യാമൃത അമ്മയുടെ ഇൻ്റർഫിയറൻസ് ഉണ്ടാകണം. നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ജീവിതത്തിലെ നിരാശകൾ കാണുമായിരിക്കും, നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും ചിലവർ വീട്ടിൽ സാധിച്ചു കാണത്തില്ല, നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളൊന്നും മുന്നോട്ട് പോയി കാണത്തില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ വിചാരിച്ചത് നമ്മളെ സ്നേഹിക്കുന്നുണ്ടാകില്ല, നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് വേണ്ട വിധത്തിൽ നമ്മളോട് പെരുമാറുന്നുണ്ടാകില്ല, നമ്മൾ ഏറ്റവും അങ്ങേയറ്റം സ്നേഹിച്ചവരൊക്കെ നമുക്ക് വൈരാഗ്യമുള്ളവരായിട്ട് നമുക്ക് തീർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ ഒരു സ്കേഴ്സിറ്റി മൈൻഡിൽ നമ്മൾ ഡിപ്രസ്ഡായി അപ്സെറ്റായിട്ട് താഴോട്ട് പോകാതെ വി ഹാവ് ടു ലുക്ക് ഫോർവേഡ് ആൻഡ് ഗെറ്റ് ഹെൽപ്പ് ആൻഡ് ആസ്ക് മേരി ടു കം ആൻഡ് ഹെൽപ്പ് മീ ഇൻ മൈ ലൈഫ്. ഇവിടെ നമ്മൾ കാണുന്ന അവിടുത്തെ ആ ഒരു മൊത്തം അറ്റ്മോസ്ഫിയർ, ആ കനായിലെ വെഡിങ് അറ്റ്മോസ്ഫിയർ മാറ്റുന്നത് it is making to an abundance experience. Abundance in the mentality in Varanadu, it's a mindset of plenty, gratitude and trust. It recognizes that resources are not limited and there is enough for everyone. ഇതിലേക്ക് മാതാവ് യേശുക്രിസ്തുവിലൂടെ അവരെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു സംഗതിയാണ് അബൻഡൻസിന്റെ മെന്റാലിറ്റി എന്ന് പറയുന്നത്. അബൻഡൻസ് ജീസസ് ഡെമോൺസ്ട്രേറ്റഡ് അബൻഡൻസ് മെന്റാലിറ്റി വെൻ ഹി ക്വയറ്റ്ലി ട്രാൻസ്ഫോം വാട്ടർ ഇൻ ടു വൈൻ ഇൻസ്റ്റെഡ് ഓഫ് ഡ്വെല്ലിംഗ് ഇൻ ദ സ്കേറിറ്റി ഓഫ് വൈൻ ഹി പ്രൊവൈഡഡ് ഇൻ അബൻഡൻസ് ഓഫ് ദ ഫൈനസ്റ്റ് ക്വാളിറ്റി വൈൻ. അബൻഡൻസ് മെന്റാലിറ്റി സീസ് ഓപ്പർച്യൂണിറ്റീസ് ബ്ലെസ്സിങ്സ് and solutions even in challenging circumstances. It trusts that God's provision is abundant, that the grace overflows. ദൈവത്തിന്റെ കരുണ എന്നെ നടത്തിക്കൊള്ളുമെന്ന് പരിപൂർണമായിട്ട് നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ട ഒരു സമയമാണ്. ദ വെഡിങ് ഓഫ് കാന എന്ന് പറയുന്നത് ടീച്ചേഴ്സ് us about shifting our mindset when faced with the scarcity mentality. In relationships, finances, and other aspects of our daily life, we can choose to operate from a place of abundance. Aa samarthiyilekku Yesu Kristuvinte samarthiyilekku nammale konde vekkan thakkanam namukku sadhikkumo. The abundance mentality encourages us to celebrate, share, and bless others. It reminds of even in the lack of everything, ella nashtapettu vayalum എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ മുന്നോട്ട് ഭരിക്കുമോ? ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു ഫേമസ് നോവലാണ് ക്രിസ്മസ് കാരോൾ എന്ന് പറയുന്നത്. ആ ക്രിസ്മസ് കാരോളിനകത്ത് അതിനകത്ത് പറയുന്നത് ഒരു എബനേസ് സ്കൂർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ ഈ സ്കേഴ്സിറ്റി മൈൻഡിൽ താമസിക്കുന്ന ആളാണ്, ജീവിതത്തിൽ എപ്പോഴും നിരാശകളാണ്. വട്ട് ബ് ഹി ഡസ് യു നോ തിങ്സ് ആർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. ഈ സ്കോർജ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷേ സ്കൂളിലോ കോളേജിലൊക്കെ പഠിച്ചായിരിക്കും ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു ഫേമസ് ഇതാണ് ക്രിസ്മസ് സ്റ്റോറി. എന്നിട്ട് ഈ മനുഷ്യൻ എപ്പോഴും ഇവൻ്റെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെ ആരെയൊക്കെ ചതിച്ചാലും എന്തൊക്കെ നടന്നാലും ശരി തന്നെ ഐ വാണ്ട് ടു ബി റിച്ച് എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ പോവുകയാണ്. അയാളുടെ ഏറ്റവും വലിയ അടുത്തൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു മോർലി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്. ഈ മോർലി മരിക്കുന്നു. കുറെ കഴിഞ്ഞ ഒരു 7 years കഴിഞ്ഞപ്പം വൺ ഓണ ക്രിസ്മസ് സീസണിൽ ഈ മോർലി സ്കോർജിനെ പ്രത്യക്ഷപ്പെടുക, ഒരു ഏഞ്ചലിനെ പോലെ പ്രത്യക്ഷപ്പെട്ടേച്ച് ഈ ഇയാളോട് സംസാരിക്കുകയാണ്. വട്ട് ഇസ് ദ സം ടോട്ടൽ ഓഫ് യുവർ ലൈഫ്? നിന്റെ ലൈഫിനകത്ത് എന്താ നീ ഇത്രയും നാൾ നീ ഇതുപോലെ ഇങ്ങനെ കിട്ടിയതെല്ലാം കൂട്ടിവെച്ചു, ആർക്കൊന്നും കൊടുക്കാതെ എല്ലാം വെച്ചിട്ടും എന്താ നിനക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ദിസ് ഗൈ ഡസ്ന്റ് ഹാവ് എൻ ആൻസർ. ചാൾസ് ഡിക്കൻസ് എന്നിട്ട് കൃത്യമായിട്ട് ഇത് 3 ഏഞ്ചൽസ് ഈ സ്കൂർജിനെ വിസിറ്റ് ചെയ്യുന്നതായിട്ടാണ്. ദ ഫസ്റ്റ് ഏഞ്ചൽ ഈസ് ദ ഏഞ്ചൽ ഫ്രം ദ പാസ്റ്റ്. ഇപ്പോൾ ഇരിക്കുന്നതിന് മുമ്പുള്ള ഈ എബനേസർ സ്കൂർജ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ ഒരു ഇവാലുവേഷൻ ഉണ്ടല്ലോ. അതിനകത്ത് ഉണ്ടായ ബാഡ് തിങ്സ് അതിലൊക്കെ എങ്ങനെ അയാൾ അതിനെ അതിജീവിച്ചു എന്ന് ഉള്ള ഒരു റിഫ്ലക്ഷൻ കൊടുക്കുകയാണ്. ദെൻ അനദർ ഏഞ്ചൽ ദാറ്റ് കംസ് ആൻഡ് ദ ഏഞ്ചൽ ഇസ് ടെലിങ് ഹിം വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഹിം നൗ വിത്ത് ഓൾ ഹിസ് സെൽഫിഷ്നെസ് ആൻഡ് വിത്ത് ഓൾ ദ റിച്ചസ് ആൻഡ് ഓൾ ദ ഗുഡ് തിങ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഹിസ് ലൈഫ് ആൻഡ് ഹീസ് നോട്ട് ഹെൽപ്പിംഗ് എനി വൺ. അതാണ് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് സ്റ്റേജ് ഇസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു യു ആഫ്റ്റർ ദിസ് എന്നുള്ളത്. അവസാനം ഈ ഒരു ക്രിസ്മസ് നൈറ്റിലെ ഏഞ്ചൽസിൻ്റെ ഈ വിസിറ്റേഷൻ കഴിഞ്ഞിച്ച് ഈ സ്കോർജിൻ്റെ ലൈഫിൽ പരിപൂർണമായിട്ടൊരു ചേഞ്ച് ഉണ്ടാകുകയാണ്. അവന് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിയിട്ട് എല്ലാം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ ലൈഫിലെ സന്തോഷം കണ്ടുകൊണ്ട് സന്തോഷം കാണുന്ന ഒരു ചാൾസ് ഡിക്കൻസിൻ്റെ പ്ലേ ആണ്, നമ്മൾ നോവലാണ്, നമ്മളെല്ലാം പ്രവേശ ജീവിതത്തിൽ കണ്ടിട്ടിലാണ്. ഇവിടെ ഈ സ്കോർജിൻ്റെ ലൈഫ് ഞാനെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ദർ ഈസ് എൻ അബൻഡൻസ് ദയർ. നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ പൊതിച്ചു മൂടി നമ്മുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ എടുത്ത് വെച്ചുകൊണ്ട് ഈ സ്കേഴ്സിറ്റിയിൽ നമ്മൾ ഇരിക്കും. ഈ കനാവിലെ വലിയ കല്യാണ വിരുന്നിൽ അവരിരുന്നതുപോലെ നമ്മൾ മൂടിക്കെട്ടിയിരിക്കേണ്ടവരല്ല നമ്മൾ. തുറന്ന് ഈ അബൻഡൻസിൻ്റെ മെൻറ്റാലിറ്റിയിലേക്ക് വരേണ്ടവരാണ്. അവിടെ എന്താ സംഭവിക്കുന്നില്ല, നമ്മുടെ ലൈഫിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മേക്ക് ഷുവർ യു ഹാവ് എൻ ഇൻവിറ്റേഷൻ ടു സെയിൻറ്റ് മേരി. കന്യാമർത്താവരെ അമ്മയ്ക്ക് ഒരു ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ടോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. മേക്ക് ഷുവർ ദ പ്രസൻസ് ഓഫ് ജീസസ് ഈസ് ദയർ, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. തൻ്റെ ശിഷ്യന്മാരെവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. നമ്മൾ കല്യാണ വിരുന്നൊക്കെ ഒരുക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയക്കാം. ഹാവ് യു എവർ തോട്ട് അബൌട്ട് സെൻഡിങ് എൻ ഇൻവിറ്റേഷൻ ടു സേ മേരി ആൻഡ് ജീസസ്? ഇവിടെ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, കന്യാമറിയാമൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അബൻഡൻസ് ആണ്. ഈ കർത്താവിൻ്റെ അബൻഡൻസ് മനസ്സിലാക്കണമെങ്കിൽ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ, അവിടെ ഇരുന്ന അപ്പം തിന്ന ഒരു മനുഷ്യന് പോലും 5000 പീപ്പിളിനെ ഫീഡ് ചെയ്യാൻ എത്ര അപ്പം വേണമെന്നുള്ള മാത്സ് ഒന്നും അവർക്ക് അറിയത്തില്ല, വെറും സാധാരണക്കാരൻ്റെ മനുഷ്യ. പക്ഷെ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മേക്കിംഗ് തിങ്സ് ഇൻ അബൻഡൻസ്. ഇവിടെ വീഞ്ഞില്ല എന്ന് പറഞ്ഞു, അപ്പോഴെത്ര കൽപ്പരണികളിൽ നിറച്ച് അബൻഡൻസ് വൈൻ, അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത പോലുള്ള ബെറ്റർ ക്വാളിറ്റി വൈൻ അവിടെ അവർക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ്. പത്രോസും ശിഷ്യന്മാരും കടലിൽ മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്, അവർക്ക് ഒരു കൊച്ചുമീനെ പോലും കിട്ടുന്നില്ല. കർത്താവിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 153 ബിഗ് ഫിഷസ് അവർക്ക് പിടിച്ചു കയറ്റാൻ ഒക്കാത്തതുപോലെ, ഇതാണ് ഫ്രം ദ സ്കേഴ്സിറ്റി ഹീസ് ഗോയിങ് ടു ബ്രിങ് അസ് ടു ദ അബൻഡൻസ്. ഈ നോമ്പിലെ സമയം നമുക്കും നമ്മുടെ സങ്കുചിതമായ മനസ്ഥിതിയിലുള്ള നമ്മുടെ ഈ ദരിദ്ര സ്വഭാവം ഒന്ന് മാറ്റി വെച്ചിട്ട് കർത്താവിനോടൊപ്പം ഈ സമൃദ്ധിയിൽ ജീവിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് കടന്നു വരേണ്ട കൊണ്ണം നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പ് നമുക്ക് മുഴുവൻ നമ്മുടെ ആ ഒരു സ്കേഴ്സിറ്റി മെൻറ്റാലിറ്റി മാറിയിട്ട് അബൻഡൻസ് മെൻറ്റാലിറ്റിയിൽ ആ കനാവിൽ ഉണ്ടായ അത്ഭുതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ദിവസമായിട്ടായിട്ട് കൊണ്ടും ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കും. ചേർത്തും നീതിയെ നിന്നെ ആചാര്യന്മാരും മഹിമേ.